133-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യത്തിൽ നാം കാണുന്നത് ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. വിശ്വാസികളുടെ കൂട്ടായ്മയിൽ സന്തോഷിക്കുന്നതാണ് ഇതിലെ വിഷയം. ദാവീദിന്റെ ഒരു ആരോഹണ ഗീതമാണ് ഈ സങ്കീർത്തനം. ഇത് ഒരു ചെറിയ സങ്കീർത്തനമാണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ വളരെ മനോഹരമായ സങ്കീർത്തനമാണ്. സാഹോദര്യത്തിൻ്റെ സങ്കീർത്തനം എന്നിതിനെ വിളിക്കാറുണ്ട്. ഇത് കൂട്ടായ്മയുടെ ഒരു സങ്കീർത്തനമാകുന്നു. തീർത്ഥയാത്രക്കാരൻ അവൻ്റെ ഭാര്യയെയും കുഞ്ഞുങ്ങളെയും മാത്രമല്ല അവൻ്റെ സ്നേഹിതരെയും കൂടെ കൊണ്ടുവരുന്നു. അവർ ഒന്നിച്ച് നല്ല കൂട്ടായ്മ അനുഭവിക്കുന്നു. അന്ന് അറിയപ്പെട്ടിരുന്ന ലോകത്തു നിന്നെല്ലാം തീർത്ഥയാത്രക്കാർ വന്നിരുന്നു എന്ന കാര്യം ഓർത്തിരിക്കണം. വിശ്വാസമില്ലാത്തവരിൽ നിന്നും പീഡനങ്ങൾ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ സ്വന്തം ജനത്തോടുകൂടെ ദൈവത്തെ ആരാധിക്കുവാൻ അവർക്ക് കിട്ടിയ ഈ അവസരം വളരെയധികം സന്തോഷത്തിൻ്റെ അനുഭവമായിരുന്നു. തുള്ളിച്ചാടുന്ന അവസ്ഥ. വിശ്വാസികൾ എന്ന നിലയിൽ നാം ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കുവാൻ ശ്രമിക്കേണ്ടതാകുന്നു എന്ന് എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. വിശ്വാസികൾ ക്രിസ്തുവിൽ ഒന്നാകുന്നു. എന്നാൽ ഇന്ന് ഈ ഐക്യതയും സ്നേഹഭാവവും കാണുവാൻ കഴിയുന്നില്ല എന്നതത്രേ നിർഭാഗ്യകരമായ സംഗതി അല്ലേ? സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. അതിനോളം സന്തോഷം നൽകുന്ന മറ്റെന്താണുള്ളതില്ലേ? 2-ാം വാക്യത്തിനകത്ത് വസ്ത്രത്തിൻ്റെ വിളുമ്പിലേക്ക് നീണ്ടുകിടക്കുന്ന താടിയിലേക്ക് അഹരോൻ്റെ താടിയിലേക്ക് തന്നെ ഒഴുകുന്നതായി അവൻ്റെ തലയിലെ വിശേഷ തൈലം പോലെയും അഹരോൻ മഹാപുരോഹിതനായി അഭിഷിക്തനായ സമയത്തെയാണ് ഈ വാക്യം സൂചിപ്പിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തെയും ഇത് സൂചിപ്പിക്കുന്നു. ഈ വാക്യത്തിൽ റോസാപ്പൂവിൻ്റെ സൗരഭ്യം ലഭിക്കുന്നു എന്നാരോ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? അഹരോൻ ദൈവത്തിൻ്റെ പുരോഹിതനാകുന്നു എന്ന് സൂചിപ്പിക്കുവാൻ അവൻ്റെ മേൽ വിശേഷ തൈലമൊഴിച്ചു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഒരു ചിത്രം ഇവിടെ നമുക്ക് ലഭിക്കുന്നു. അവൻ രാജാവ് മാത്രമല്ല, അവൻ നമ്മുടെ മഹാപുരോഹിതനുമാകുന്നു. 45-ാം സങ്കീർത്തനത്തിൻ്റെ 7-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് അവൻ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നാണ്. യെഹെസ്കേൽ 39:29 നാം ഇപ്രകാരം വായിക്കുന്നു, ഞാൻ ഇസ്രായേൽ ഗ്രഹത്തിന്മേൽ എൻ്റെ ആത്മാവിനെ പകർന്നിരിക്കയാൽ ഇനി എൻ്റെ മുഖം അവർക്ക് മറയ്ക്കുകയുമില്ല എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. യെഹെസ്കേൽ ഭാവി ദിവസത്തെക്കുറിച്ചാണ് പറയുന്നത്. അഹരോൻ്റെ തലയിൽ നിന്ന് താഴേക്കൊഴുകിയ വിശേഷ തൈലം പോലെ ദൈവം തൻ്റെ ആത്മാവിനെ പകരുമെന്നാണ് പ്രവാചകൻ ഇവിടെ പറയുന്നത്. ഭാവിയിൽ ഇസ്രായേലിൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവിനെ പകരും എന്ന് യോവേൽ പ്രവാചകൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? അത് പെന്തക്കോസ് ദിവസം നിവൃത്തിയായില്ല. എന്നാൽ ഇന്ന് നമ്മുടെ കാലത്ത് നാം പരിശുദ്ധാത്മാവിനാൽ സ്നാനം പ്രാപിച്ച് വിശ്വാസികളുടെ ശരീരത്തിൻ്റെ അവയവങ്ങളായിരിക്കുന്നു. ക്രിസ്തു നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതനാണ്. അതിനാൽ നാം ആത്മാവിൻ്റെ ഐക്യത കാത്തു സൂക്ഷിക്കേണ്ടത് ആവശ്യമത്രേ. സഹോദരന്മാർ ഒത്തൊരുമിച്ച് ഐക്യതയിൽ വസിക്കുന്നത് സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹെർമോന്യ മഞ്ഞുപോലെയും ആകുന്നു എന്ന് നാം വായിക്കുന്നു. 3-ാം വാക്യത്തിൽ സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹെർമോന്യ മഞ്ഞുപോലെയും ആകുന്നു. അവിടെയല്ലോ യഹോവ അനുഗ്രഹവും ശാശ്വതമായുള്ള ജീവനും കൽപ്പിച്ചിരിക്കുന്നത്. നോക്കണേ, യഹോവ അവിടെ അനുഗ്രഹവും ശാശ്വതമായുള്ള ജീവനും കൽപ്പിച്ചിരിക്കുന്നു. തൻ്റെ ഗീതം സങ്കീർത്തനക്കാരൻ ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. 134-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ ഇത് തീർത്ഥയാത്രക്കാരൻ്റെ ആരോഹണ ഗീതത്തിൽ അവസാനത്തെ സ്തോത്രഗാനമാണ്. ഈ സങ്കീർത്തനത്തിൽ തീർത്ഥാടകൻ ദേവാലയത്തിൽ നിൽക്കുന്നതായും പുരുഷാരത്തോടുകൂടി അവൻ സ്തോത്രസ്വരം ഉയർത്തുന്നതായും കാണുവാൻ കഴിയും. 1-ഉം 2-ഉം വാക്യങ്ങൾ. അല്ലയോ, രാത്രികാലങ്ങളിൽ യഹോവയുടെ ആലയത്തിൽ നിൽക്കുന്നവരായി യഹോവയുടെ സകല ദാസന്മാരുമായുള്ളവരെ യഹോവയെ വാഴ്ത്തുവിൻ. 2-ാം വാക്യം, വിശുദ്ധ മന്ദിരത്തിങ്കിലേക്ക് കൈ ഉയർത്തി യഹോവയെ വാഴ്ത്തുവിൻ. വളരെയേറെ പീഡനങ്ങളും വളരെയേറെ ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നാണ് ഈ തീർത്ഥയാത്രക്കാരൻ വന്നിരിക്കുന്നത് എന്ന കാര്യം വീണ്ടും ഞാൻ ഓർപ്പിക്കട്ടെ. ജനം അവനെ വിമർശിക്കുകയും അവനെ വഞ്ചിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തിരുന്നു. അവൻ്റെ ചുറ്റുപാട് നന്നായിരുന്നില്ല. ഇപ്പോൾ അവൻ യെരുശലേമിൽ വന്നു ചേർന്നിരിക്കുന്നു. അവൻ തിരുനിവാസത്തിൽ നിന്നുകൊണ്ട് തൻ്റെ കൈകൾ ഉയർത്തി ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുകയാണ്. 3-ാം വാക്യത്തിൽ, ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. തീർത്ഥാടകൻ ദൈവത്തെ വാഴ്ത്തുന്നു. അതിന് പകരമായി ദൈവാനുഗ്രഹത്തിന് വേണ്ടി അവൻ താല്പര്യപ്പെടുന്നു. ഇന്ന് ആരാധനയുടെ ഒരു ശ്രേഷ്ഠമായ സങ്കീർത്തനമാണ് ഇതിലൂടെ നാം കാണുന്നത്. നമ്മുടെ ആരാധനകളിൽ ഇത് അധികമായി ഉപയോഗിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും നാം സമയമെടുക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ഹൃദയാന്തര ഭാഗത്ത് നിന്ന് ദൈവത്തിന് സ്തുതി കരേറ്റേണ്ടത് അത്യാവശ്യമാണ്. 135-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ ആരോഹണ ഗീതങ്ങൾ ആണല്ലോ കഴിഞ്ഞ ചില ദിവസങ്ങളിൽ നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ നാം അവയെ വിട്ടിട്ട് സ്തോത്രഗീതങ്ങളാണ് പഠിക്കുവാൻ തുടങ്ങുന്നത്. യഹോവയെ സ്തുതിപ്പീൻ എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്ന സങ്കീർത്തനങ്ങൾ, 135-ാം സങ്കീർത്തനം അങ്ങനെയുള്ള ഒന്നാണ്. ഒരു ഹല്ലേലൂയ ഗീതം, യഹോവയെ സ്തുതിപ്പീൻ എന്നാണ് ഇതിൻ്റെ അവസാനത്തിലും കാണുവാൻ കഴിയുന്നത്. കഴിഞ്ഞ കാലത്ത് ലഭിച്ച വിടുതലിനായി ഈ സങ്കീർത്തനത്തിൽ ഇസ്രായേൽ ദൈവത്തെ സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തെ സ്തുതിക്കുവാനുള്ള വലിയ ആഹ്വാനമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഞാൻ ഇതിൻ്റെ ആദ്യത്തെ 3 വാക്യങ്ങളൊന്ന് വായിക്കാം. യഹോവയെ സ്തുതിപ്പിൻ, യഹോവയുടെ നാമത്തെ സ്തുതിപ്പിൻ, യഹോവയുടെ ദാസന്മാരെ അവനെ സ്തുതിപ്പിൻ. യഹോവയുടെ ആലയത്തിലും നമ്മുടെ ദൈവത്തിൻ്റെ ആലയത്തിൻ പ്രാകാരങ്ങളിലും നിൽക്കുന്നവരെ യഹോവയെ സ്തുതിപ്പിൻ. യഹോവ നല്ലവനല്ലോ, അവൻ്റെ നാമത്തിന് കീർത്തനം ചെയ്യുവിൻ, അത് മനോഹരമല്ലോ. ദൈവം നല്ലവനാകുന്നു എന്ന കാര്യം വേണ്ടുവോളം പറയാറില്ല. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, ദൈവം നല്ലവനാണെന്ന് ഇന്ന് നീ ആരോടെങ്കിലും പറഞ്ഞോ? അതെ, ദൈവം നല്ലവനാകുന്നു. ദൈവത്തെ സ്തുതിക്കുവാനുള്ള ആഹ്വാനമാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. 4 മുതലുള്ള വാക്യങ്ങളിൽ യഹോവ യാക്കോബിനെ തനിക്കായിട്ടും ഇസ്രായേലിനെ തൻ്റെ നിക്ഷേപമായിട്ടും തിരഞ്ഞെടുത്തിരിക്കുന്നു. യഹോവ വലിയവനെന്നും നമ്മുടെ കർത്താവ് സകല ദേവന്മാരിലും ശ്രേഷ്ഠനെന്നും ഞാൻ അറിയുന്നു. ആകാശത്തിലും ഭൂമിയിലും സമുദ്രങ്ങളിലും എല്ലാ ആഴങ്ങളിലും യഹോവ തനിക്കിഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്നു. 7 വാക്യത്തിൽ അവൻ ഭൂമിയുടെ അറ്റത്തു നിന്ന് നീരാവി പൊങ്ങുമാറാക്കുന്നു. അവൻ മഴയ്ക്കായി മിന്നലുകളെ ഉണ്ടാക്കുന്നു. തൻ്റെ ഭണ്ഡാരങ്ങളിൽ നിന്ന് കാറ്റ് പുറപ്പെടുവിക്കുന്നു. കാലാവസ്ഥകളെ ഉണ്ടാക്കുന്നത് ദൈവമാണ്, കാലാവസ്ഥാ നിരീക്ഷകരല്ല. ദൈവം സൃഷ്ടാവാണ്. അവൻ കാലാവസ്ഥകളെ ഉണ്ടാക്കുന്നു എന്ന് മാത്രമല്ല, അവൻ തനിക്കിഷ്ടമുള്ള വിധത്തിൽ പ്രപഞ്ചത്തെ നടത്തുകയും ചെയ്യുന്നു. ഒരുപക്ഷെ താങ്കൾക്ക് അത് ഇഷ്ടമായിരിക്കേയില്ല, ദൈവം നടത്തുന്ന വിധം. ഇത് ദൈവത്തിൻ്റെ പ്രപഞ്ചമാണ്. അതിൽ താങ്കൾക്ക് തൃപ്തിയില്ലെങ്കിൽ ഇവിടെ നിന്നും മാറുക മാത്രമാണ് മാർഗമില്ലേ? താങ്കൾ സൃഷ്ടാവായ ദൈവവുമായി നിരപ്പ് പ്രാപിക്കണം. കാരണം അവൻ ഇന്നും മനുഷ്യൻ്റെ വീണ്ടെടുപ്പുകാരനുമാകുന്നു. അതെ, ദൈവം നമുക്ക് ഉത്തരം നൽകിയിട്ടില്ലാത്ത അനേകം പ്രശ്നങ്ങൾ ഇന്ന് നമുക്കുണ്ട്. അതെ സുഹൃത്തെ, ദൈവം നമുക്ക് ഉത്തരം നൽകുവാൻ ബാധ്യസ്ഥനല്ല എന്ന കാര്യം ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. അവനിൽ ആശ്രയിച്ച് വിശുദ്ധ ജീവിതം നയിക്കുവാനാണ് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്. സങ്കീർത്തനക്കാരൻ ജീവനുള്ള ദൈവത്തെ അന്യ ദൈവങ്ങളുമായി താരതമ്യപ്പെടുത്തുന്നു. 15 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, ജാതികളുടെ വിഗ്രഹങ്ങൾ പൊന്നും വെള്ളിയും മനുഷ്യരുടെ കൈവേലിയുമാകുന്നു. അവയ്ക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല, കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, അവയ്ക്ക് ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല, അവയുടെ വായിൽ ശ്വാസവുമില്ല. അവയെ ഉണ്ടാക്കുന്നവർ അവയെപ്പോലെയാകുന്നു, അവയിൽ ആശ്രയിക്കുന്ന ഏവനും അങ്ങനെ തന്നെ. നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെ പോലെ ആയിത്തീരും എന്ന് കേട്ടിട്ടില്ലേ? നിങ്ങൾ ആരെയാണ് ആരാധിക്കുന്നത് എന്നുള്ളത് ആശ്രയിച്ചിരിക്കും നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിശുദ്ധിയും. നിങ്ങൾക്ക് വെള്ളിയെയോ പൊന്നിനെയോ ആരാധിക്കുവാൻ കഴിയും, ചില മനുഷ്യരെ ആരാധിക്കുവാൻ കഴിഞ്ഞെന്ന് വരാം. അത് ഏതെങ്കിലും ഒരു പ്രതിമയോ ഒരു ആകൃതിയോ ആയിരിക്കണമെന്നില്ല. ഇന്ന് അനേകം ആളുകൾ വെള്ളിയെയും പൊന്നിനെയും ആരാധിക്കുന്നുണ്ട്, പണത്തെ. അത് അത്യാഗ്രഹവും ആധുനിക വിഗ്രഹാരാധനയും അത്രേ. ജീവനുള്ള ദൈവത്തിന് മാത്രമേ നിങ്ങളെ കാണുവാനും കേൾക്കുവാനും കഴിയുകയുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെ പോലെ ആയിത്തീരും എന്നതിനാൽ സത്യദൈവത്തെ ആരാധിക്കുന്നത് അത്രേ ബുദ്ധിപൂർവമായ കാര്യം. നാം അവൻ്റെ നാമത്തെ വാഴ്ത്തേണ്ടത് ആവശ്യമാണ്. 21-ാം വാക്യത്തിൽ നാം കാണുന്നു, യെരുശലേമിൽ അധിവസിക്കുന്ന യഹോവ സിയോനിൽ നിന്ന് വാഴ്ത്തപ്പെടുമാറാകട്ടെ, യഹോവയെ സ്തുതിപ്പീൻ. അവൻ സ്തുതിക്ക് യോഗ്യനാണ്. നമുക്ക് ജീവനുള്ള കാലത്തോളം നമുക്കവനെ സ്തുതിക്കുവാൻ സാധിക്കും. ജീവനുള്ള സകലത്തെയും സൃഷ്ടിച്ചു ഭരിച്ച് നടത്തുന്ന ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നമുക്കും ജീവിക്കുവാൻ സാധിക്കണം. 136-ാം സങ്കീർത്തനം വളരെ മനോഹരമായ വേറൊരു സങ്കീർത്തനമാണ്. ദൈവത്തിൻ്റെ ദയക്കായി അവനെ സ്തുതിക്കുന്ന സങ്കീർത്തനമാണ് ഈ 136. ഇത് മറ്റൊരു സ്തോത്ര സങ്കീർത്തനമാണ്. സൃഷ്ടിയിലും വീണ്ടെടുപ്പിലും ശത്രുക്കളോട് പോരാടുന്നതിലും ഭാവി മഹത്വത്തിലും എല്ലാം ദൈവത്തിൻ്റെ ദയയ്ക്ക് വേണ്ടി ഈ സങ്കീർത്തനം അവനെ സ്തോത്രം ചെയ്യുന്നത് നാം കാണുന്നു. 136-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യം ഞാനൊന്ന് വായിക്കട്ടെ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ദൈവത്തിൻ്റെ പക്കൽ ദയ ധാരാളമുണ്ട്. അവന് അതിന് യാതൊരു കുറവുമില്ല. രണ്ടും മൂന്നും വാക്യങ്ങളിൽ ദേവാദി ദൈവത്തിന് സ്തോത്രം ചെയ്യുവിൻ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. കർത്താദി കർത്താവിന് സ്തോത്രം ചെയ്യുവിൻ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഈ സങ്കീർത്തനത്തിലെ ഓരോ വാക്യവും ദൈവത്തിൻ്റെ ദയയെ സൂചിപ്പിക്കുന്നതാണ്. ദൈവത്തിൻ്റെ ദയയെ ഉയർത്തിക്കാണിക്കുന്ന സങ്കീർത്തനമത്രേ 136-ാം സങ്കീർത്തനം. എഫ് എസ് ലേഖനം 2:4 വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം എനിക്ക് ദൈവത്തിൻ്റെ ദയ ആവശ്യമാണ്. ദൈവം കരുണയിൽ സമ്പന്നനാണ്. അനേകം ആളുകൾ എഴുതി ചോദിക്കാറുള്ള കാര്യമാണ്, ദൈവം എൻ്റെ പാപം ക്ഷമിക്കുമെന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് എന്ന്. അതെ സുഹൃത്തെ, ദൈവം കരുണാസമ്പന്നനാണ്. താങ്കൾ അവനെ വിളിച്ചപേക്ഷിച്ചുവോ? താങ്കൾക്ക് വാസ്തവമായി ക്ഷമ ആവശ്യമെങ്കിൽ അവനത് താങ്കൾക്ക് നൽകും. തൻ്റെ കരുണാധിക്യപ്രകാരമാണ് ദൈവം നമ്മോട് ഇടപെടുന്നത്. സൃഷ്ടാവായ ദൈവത്തിന് ഈ സങ്കീർത്തനത്തിൽ സ്തോത്രം ചെയ്തിരിക്കുന്നു. അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് എല്ലാ വാക്യത്തിലും എടുത്തു പറഞ്ഞിരിക്കുന്ന കാര്യം ശ്രദ്ധിക്കുക. 5 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, ജ്ഞാനത്തോടെ ആകാശങ്ങളെ ഉണ്ടാക്കിയവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്, ഭൂമിയെ വെള്ളത്തിന്മേൽ വിരിച്ചവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്, വലിയ വെള്ളിച്ചങ്ങളെ ഉണ്ടാക്കിയവൻ അവൻ്റെ ദയ എന്നേക്കുമുള്ളത്, പകൽ വാഴുവാൻ സൂര്യനെയും അവൻ്റെ ദയ എന്നേക്കുമുള്ളത്, രാത്രി വാഴുവാൻ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഉണ്ടാക്കിയവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. മിസ്രയീമിൻ്റെ അടിമത്തത്തിൽ നിന്ന് ദൈവം ഇസ്രായേലിനെ വിടുവിച്ച് അവൻ്റെ ആ ദയക്കായി സ്തോത്രം ചെയ്യുന്നതാണ് അടുത്ത ഭാഗം. ചരിത്രം പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഇവിടെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ദൈവത്തിൻ്റെ വിടുതലിൻ്റെ ഓരോ ഘട്ടത്തിലും അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് സങ്കീർത്തനക്കാരൻ ആവർത്തിച്ച് പറയുന്നു. ദൈവം അവർക്ക് ദേശം അവകാശമായി കൊടുത്ത അവൻ്റെ ദയയെക്കുറിച്ച് അവർ അവസാനം പറയുന്നു. 21-ഉം 22-ഉം വാക്യങ്ങളിൽ അവരുടെ ദേശത്തെ അവകാശമായി കൊടുത്തു, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്, തൻ്റെ ദാസനായ ഇസ്രായേലിന് അവകാശമായി തന്നെ അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഈ മഹത്വകരമായ സങ്കീർത്തനത്തിൻ്റെ അവസാന ഭാഗം ഇസ്രായേൽ ജനത്തിന് എന്ന പോലെ എനിക്കും നിങ്ങൾക്കും അർത്ഥവത്താണ്. 23 മുതലുള്ള വാക്യങ്ങളിൽ, നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്, നമ്മുടെ വൈരികളുടെ കയ്യിൽ നിന്ന് നമ്മെ വിടുവിച്ചവൻ അവൻ്റെ ദയ എന്നേക്കുമുള്ളത്, സകല ജഡത്തിനും ആഹാരം കൊടുക്കുന്നവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്, സ്വർഗസ്ഥനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുവിൻ അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, നമ്മുടെ ദൈവം എത്ര നല്ലവനാണ്. നമുക്ക് അവൻ്റെ മുൻപാകെ മുട്ടുകുത്തി അവനെ ആരാധിക്കുവാൻ മാത്രമേ സാധിക്കൂ. അവൻ സ്തുതികൾക്ക് യോഗ്യനാണ്. നമുക്കവനെ സ്തുതിക്കാം, നമുക്കവനെ ആരാധിക്കാം. നാം അങ്ങനെ താണു വരുമ്പോൾ അവിടുന്ന് തൻ്റെ ദയയാൽ നമ്മെ കൈ പിടിച്ചുയർത്തുന്ന ദൈവമാണ്. അവൻ്റെ മഹത്വകരമായ പ്രവൃത്തി അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ സാധിക്കും. 137-ാം സങ്കീർത്തനത്തിൻ്റെ ചില വാക്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. യഹോവയുടെ ഗീതം അന്യദേശത്ത് പാടുന്നതാണ് ഈ സങ്കീർത്തനത്തിലെ വിഷയം. ഈ സങ്കീർത്തനം പ്രതികാരത്തിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാകുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതായത് ഒരു ശാപവചനം ഉൾക്കൊള്ളുന്ന സങ്കീർത്തനം എന്നർത്ഥം. പ്രതികാര നടപടിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, ആ താല്പര്യം ഈ സങ്കീർത്തനത്തിൽ കാണുവാൻ സാധിക്കും. ഇതിൻ്റെ അവസാനത്തെ വാക്യം ശ്രദ്ധിക്കുക, നാശമടുത്തിരിക്കുന്ന ബാബേൽ പുത്രിയെ, നീ ഞങ്ങളോട് ചെയ്തതുപോലെ നിന്നോട് ചെയ്യുന്നവൻ ഭാഗ്യവാൻ, നിന്റെ കുഞ്ഞുങ്ങളെ പിടിച്ച് പാറമേൽ അടിച്ചു കളയുന്നവൻ ഭാഗ്യവാൻ. ഇത് വളരെ ഞെട്ടലുണ്ടാക്കുന്ന കാര്യമാണ്. ഈ സങ്കീർത്തനം നാം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒന്നാകുന്നു. ഈ സങ്കീർത്തനത്തെ പല വിധത്തിൽ ആളുകൾ പരിഗണിക്കാറുണ്ട്. ചിലർ ഇതിനെ അവഗണിച്ച് കളയും, ഇത് വേദപുസ്തകത്തിൽ ഉൾപ്പെടേണ്ട ഭാഗമല്ലെന്ന് പോലും പറയുന്നവരുണ്ട്. തങ്ങൾ ഇഷ്ടപ്പെടുന്ന വിധത്തിൽ ഇതിൽ പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ടാണ് അവർ അപ്രകാരം ചിന്തിക്കുന്നത്. അതുകൊണ്ട് അവർ അതിനെ തള്ളിക്കളയുന്നു. എന്നാൽ അത് പ്രശ്നത്തിന് പരിഹാരമല്ലല്ലോ. വേദപുസ്തകം ആദിയോടന്തം തങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന മറ്റു ചിലരുണ്ട്. എന്നാൽ വേദപുസ്തകത്തിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് അവർക്ക് അറിഞ്ഞുകൂടായിരിക്കും. വേദപുസ്തകം വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് ഒരു കാര്യം, എന്നാൽ അതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നത് തികച്ചും ഭിന്നമായ വസ്തുതയത്രേ. അതുകൊണ്ട് നാം വേദപുസ്തകം ശരിയായി പഠിക്കേണ്ടത് ആവശ്യമത്രേ. വേദപുസ്തകം ആദിയോടന്തം വിശ്വസിക്കുകയും അത് മനസ്സിലാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമത്രേ. ചില കാര്യങ്ങൾ രേഖപ്പെടുത്തിയപ്പോൾ ദൈവം ഉദ്ദേശിച്ചത് എന്താകുന്നു എന്ന്, ദൈവം അർത്ഥമാക്കി പറഞ്ഞിരിക്കുന്നത് എന്ത് എന്നും മനസ്സിലാക്കുവാൻ ശ്രമിക്കുകയാണ് ആവശ്യം. നാം വിശ്വസിക്കുന്നത് എന്താകുന്നു എന്ന് നാം അറിയേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ഈ വിധമായ മനോഭാവത്തോടുകൂടെ നമുക്ക് ശാപവചനം ഉൾക്കൊള്ളുന്ന സങ്കീർത്തനമായ 137-ാം സങ്കീർത്തനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കേണ്ടത് ആവശ്യമാണ്. വളരെ ഭയാനകമായ ചില കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുന്നതായി കാണുന്നുവെങ്കിലും ഇതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താകുന്നു എന്ന് നമുക്ക് പഠിക്കാം. 137 സങ്കീർത്തനം ദൈവത്തിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനമായ ഇസ്രായേൽ മക്കളുടെ ചരിത്രത്തിലെ ഒരു പ്രത്യേക കാലഘട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് ഒരു ചരിത്ര സങ്കീർത്തനമാണ്. പഴയ നിയമത്തിലെ ചരിത്ര പുസ്തകങ്ങളിൽ ഇസ്രായേൽ ജനത്തിൻ്റെ 70 വർഷത്തെ ബാബേൽ പ്രവാസത്തിൻ്റെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടില്ല. ആ പ്രവാസകാലത്തെക്കുറിച്ച് രേഖകൾ ഒന്നും തന്നെ ലഭിക്കുന്നില്ല. യിരെമ്യാവ് അതിനെക്കുറിച്ച് പ്രവചിച്ചു എന്നത് വാസ്തവം തന്നെ. എന്നാൽ അവരോടൊപ്പം യിരെമ്യാവ് ബാബേൽ പ്രവാസത്തിലേക്ക് പോകുന്നില്ല. യെഹെസ്കേൽ ബാബേലിലായിരുന്നു. എന്നാൽ യെഹെസ്കേൽ അവിടെയുള്ള പ്രവാസികളോടാണ് പ്രവചിച്ചത്. ജനത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് ഊഹിക്കുവാൻ മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ. യെഹെസ്കേൽ തൻ്റെ ദർശനങ്ങളെക്കുറിച്ചാണ് കൂടുതൽ പറഞ്ഞിരിക്കുന്നത്, ചരിത്രമല്ല. ആ കാലത്ത് ദാനിയേലും ബാബേലിലും ഉണ്ടായിരുന്നു. എന്നാൽ ദാനിയേൽ കൊട്ടാരത്തിലായിരുന്നു. യഹൂദേതര രാജാക്കന്മാരോടായിരുന്നു ദാനിയേലിൻ്റെ പ്രവചനങ്ങൾ. പ്രവാസത്തിലായിരുന്ന ജനത്തെ സംബന്ധിച്ച് യാതൊരു രേഖയും ദാനിയേലിൽ നിന്നും നമുക്ക് ലഭിക്കുന്നില്ല. 70 വർഷക്കാലത്തെ ബാബേൽ പ്രവാസം നിശബ്ദകാലമായിരുന്നു. ചരിത്ര പുസ്തകങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ശൂന്യതയുടെ, നിശബ്ദതയുടെ കാലമായിരുന്നു എന്ന് പറയാം. രാജാക്കന്മാരുടെ 1-ഉം 2-ഉം പുസ്തകങ്ങളും 1-ഉം 2-ഉം ദിനവൃത്താന്ത പുസ്തകങ്ങളും ബാബേൽ പ്രവാസവും യെരുശലേമിൻ്റെ നാശവും വരെയുള്ള കാര്യങ്ങൾ അറിയിക്കുന്നു. തുടർന്നുള്ള ചരിത്ര പുസ്തകങ്ങളായ എസ്ര, നെഹെമ്യാവ്, എസ്തേർ എന്നീ പുസ്തകങ്ങൾ 70 വർഷക്കാലത്തെ പ്രവാസത്തിന് ശേഷം ജനം ദേശത്തേക്ക് മടങ്ങി വന്നതിന് ശേഷമുള്ള കഥയാണ് പറയുന്നത്. ബാബേൽ പ്രവാസത്തിലെ ചരിത്രം മറികടന്നിരിക്കുകയാണ്. കാരണം ദൈവത്തിൻ്റെ പദ്ധതിയിൽ ദൈവജനം അവരുടെ ദേശത്തു നിന്ന് പുറത്താകുമ്പോൾ ദൈവത്തിൻ്റെ ക്ലോക്ക് നിന്നുപോകുന്നു. ആ കാരണത്താൽ ഈ കാലയളവിൻ്റെ ചരിത്രം നമുക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ട് ഈ 137 സങ്കീർത്തനം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. കാരണം ഈ സങ്കീർത്തനം ഈ വലിയ നിശബ്ദതയുടെ വിടവ് നികത്തുന്നു. ഇവിടെ ഈ നിശബ്ദ കാലത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഞങ്ങൾ യഹോവയുടെ ഗീതം അന്യദേശത്ത് പാടുന്നത് എങ്ങനെ? ഈ ചോദ്യത്തിന് ഇവരെ സംബന്ധിച്ചിടത്തോളം ഉത്തരം കാണുവാൻ കഴിയും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ചില വ്യവസ്ഥകൾ പാലിക്കുവാൻ തയ്യാറാകാത്തിടത്തോളം കാലം എനിക്കും നിങ്ങൾക്കും ഈ ചോദ്യത്തിന് ഉത്തരം ഇന്നും കണ്ടെത്തുവാൻ കഴിയും എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. ഒരു അന്യദേശത്ത് നമുക്ക് കർത്താവിൻ്റെ ഗീതം എങ്ങനെ പാടുവാൻ കഴിയും? 70 വർഷക്കാലത്തെ പ്രവാസത്തിനിടയിൽ ഈ ജനത്തിൻ്റെ തിക്ത അനുഭവങ്ങളെക്കുറിച്ച് ഈ സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ സങ്കീർത്തനത്തിൽ കയ്പേറിയ ശത്രുതയും അഗാധമായ സ്നേഹവും നിങ്ങൾക്ക് കാണുവാൻ കഴിയും. തങ്ങളുടെ വികാരത്താൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു ജനത്തെ നിങ്ങൾക്കിവിടെ കാണുവാൻ സാധിക്കും. ഈ ജനത്തിൻ്റെ പ്രധാനപ്പെട്ട അനുഭവം എന്തായിരുന്നു എന്ന് ആദ്യമായി നമുക്ക് ശ്രദ്ധിക്കാം. 1-ാം വാക്യത്തിൽ, ബാബേൽ നദികളുടെ തീരത്ത് ഞങ്ങളിരുന്നു, സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു. സ്ഥാനം വളരെ പ്രാധാന്യമർഹിക്കുന്നു. ബാബേൽ നദികളുടെ തീരം, മറ്റു യാതൊരു ജനത്തിനും ഉണ്ടാകാത്ത അനുഭവം അവർക്കുണ്ടായി. ഒരു അപരിചിത ദേശത്ത് ആയിരിക്കുക എന്നതിൻ്റെ അർത്ഥം എല്ലാവർക്കും അറിയാമായിരുന്നു. മിസ്രൈമിലെ ഇഷ്ടികക്കളത്തിൽ നിന്നും ബാബിലോണിലെ തോടുകളിലേക്ക് പോകുന്നത് എന്ത് എന്ന് അവർ അറിഞ്ഞിരുന്നു. അടിമവേല ചെയ്യേണ്ടി വരുന്ന ആ അവസ്ഥയെക്കുറിച്ച് അവർക്കറിയാമായിരുന്നു. ബാബേൽ നദികളുടെ തീരം അവർ പീഡിപ്പിക്കപ്പെട്ടിരുന്ന സ്ഥലമായിരുന്നു. അവിടെ അവർ അടിമവേല ചെയ്യുമ്പോൾ വളരെ കഷ്ടതകൾ അനുഭവിക്കേണ്ടി വന്നു. ബാബേൽ നദികളുടെ തീരം, അവർ അവിടെ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് എന്ന ചോദ്യം ഉയർന്നു വരുന്നു. 1-ാമതായി നാം ചിന്തിക്കേണ്ടത് അവർ അവിടെ ആയിരിക്കേണ്ട യാതൊരു കാര്യവുമില്ലായിരുന്നു എന്നതാണ്. ദൈവം അവരെ വാഗ്ദത്ത ദേശത്താക്കി വെച്ചു. അവർ ദൈവത്തോട് വിശ്വസ്തതയുള്ളവരായിരുന്നിടത്തോളം ദൈവം അവരെ തൻ്റെ സാക്ഷികളായി കാത്തു സൂക്ഷിക്കുമെന്ന് വാഗ്ദത്തം ചെയ്തിരുന്നു. അവർ ഇപ്പോൾ ബാബേൽ നദികളുടെ തീരത്ത് എന്ത് ചെയ്യുകയാണ്? ബാബേൽ നദികൾ വാസ്തവത്തിൽ തോടുകളാണ്. ടൈഗ്രീസ്, യൂഫ്രട്ടീസ് നദികളിൽ നിന്നുള്ള തോടുകൾ ഇവരാണ് കുഴിച്ചത് എന്ന് ഞാൻ കരുതുകയാണ്. ആ പ്രദേശത്തെ സ്ഥലങ്ങളിലെല്ലാം ജലസേചനത്തിനായിട്ടാണ് ആ തോടുകൾ കുഴിച്ചത്. ആ മരുഭൂപ്രദേശത്തുകൂടി പ്രഭാതം മുതൽ പ്രദോഷം വരെ ക്ഷീണം വകവയ്ക്കാതെ തോട് കുഴിക്കുന്ന വേല ചെയ്തത് ഇവരാണ്. ബാബേൽ നദികളുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു. എത്ര വലിയ നിരാശയുടെ ചിത്രമാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. എത്രമാത്രം അവർ അവശരായിരുന്നു. അവിടെ ഞങ്ങൾ ഇരുന്നു, അല്ലാതെ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും? സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു. സങ്കീർത്തനങ്ങൾ സ്തോത്രഗീതങ്ങളാണ്. സങ്കീർത്തനങ്ങൾ സന്തോഷവും അത്ഭുതകരമായ വിശ്വാസവും പ്രത്യാശയും ആശ്രയവും പ്രകടിപ്പിക്കുന്നു. എന്നാൽ ഈ സങ്കീർത്തനം അപ്രകാരമുള്ള ഒന്നല്ല. ഇവിടെ ജനത്തെ നിരാശയോടെ കരയുന്നവരായിട്ടാണ് നാം കാണുന്നത്. സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു. ഇത് സ്തോത്രത്തിൻ്റെ സങ്കീർത്തനമല്ല. ഇതേക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൂടുതലായി ചിന്തിക്കാവുന്നതാണ്. ഒരു നിമിഷം, പാപം ചെയ്യുന്ന മനുഷ്യൻ്റെ അവസ്ഥ എന്നും ഇതുതന്നെയാണ്. സ്തോത്രം ചെയ്യുവാൻ ദൈവം നമ്മെ വിളിച്ചു വേർതിരിച്ചു. എന്നാൽ ദുഃഖത്തിൻ്റെ ദിനങ്ങളിലൂടെ നാം മുൻപോട്ടു പോകുന്നത് നമ്മുടെ പാപം മൂലം മാത്രമാണ്. ഒരിക്കലും ദൈവം അങ്ങനെ നാം ആയിരിക്കണമെന്ന് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. ഒന്ന് ചിന്തിക്കൂ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ ദൈവഹിതപ്രകാരം മുൻപോട്ടു പോകുവാൻ സാധിക്കുന്നുണ്ടോ?